ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി 299 രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആരംഭിക്കുന്നു. സമരിയ രാജാവിനെതിരെ ഏലിയ ദൈവഹിതപ്രകാരം പ്രവചിച്ചു. അയാളുടെ തിന്മയെ പ്രതി രോഗശയ്യയിൽ നിന്നും ഇനി അയാൾ എഴുന്നേൽക്കില്ല, അയാൾ തീർച്ചയായും മരിക്കും എന്നായിരുന്നു ആ പ്രവചനം. താൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നറിയാൻ രാജാവ് എക്രോണിലെ ദേവനായ ബെൽസബൂബിന്റെ അടുക്കിലേക്ക് ആളയക്കുമ്പോഴായിരുന്നു ഏലിയായെത്തി രാജാവിനെതിരായ ഈ പ്രവചനം നടത്തിയത്. ഇതിൽ കുപിതനായ രാജാവ് 50 പേര് വീതമുള്ള ഗണങ്ങളെ നായകനോടൊപ്പം മലമുകളിലേക്ക് അയച്ചു. ഏലിയായെ പിടിച്ച് രാജസന്നിധിയിലാക്കാനും വധിക്കാനുമുള്ള പദ്ധതിയാണ്. ഇനി എന്ത് സംഭവിച്ചുവെന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിലുള്ള ധ്യാനം നമുക്ക് കണ്ടെടുക്കാം. ദൈവഹിതം അറിയാനായി അന്വേഷിച്ചു പോയവർ അത് തിരിച്ചറിഞ്ഞപ്പോൾ പ്രവാചകനെ കൊല്ലാൻ നോക്കുന്നു. കാരണം അവർ അറിഞ്ഞ ദൈവഹിതം അവരുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഏറിയും കുറഞ്ഞും ഇങ്ങനൊരു വികലമായൊരു അന്വേഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മനസ്സോടെയല്ല നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തെക്കൊണ്ട് പറയിക്കാനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യുന്നത്. അന്വേഷിക്കും മുമ്പേ തന്നെ നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തെ അറിയിക്കാനും വെറുതെ ഒരു ചർച്ച നടത്താനുമാണ്. നമ്മുടെ തീരുമാനങ്ങളെയും ഇഷ്ടങ്ങളെയും കുറിച്ച് ദൈവത്തോട് പറയുന്നതല്ല പ്രാർത്ഥന. ദൈവത്തോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. കൂട്ടിൽ വളർത്തുന്ന പക്ഷിയെക്കൊണ്ട് നമ്മുടെ പേര് ചൊല്ലി വിളിപ്പിക്കുന്നതും നമുക്കിഷ്ടമുള്ളത് പറയിക്കുന്നതുമല്ല പ്രാർത്ഥന. നമ്മുടെ ചുരുങ്ങിപ്പോയ താൽപ്പര്യങ്ങളിൽ നിന്നും ദൈവത്തെ സ്വതന്ത്രമാക്കണം. കൂട്ടിലടച്ചിട്ട പക്ഷിയുടെ മുന്നിൽ കണ്ണുമടച്ചിരിക്കുന്നത് പ്രാർത്ഥനയാകില്ല. അപ്പൻ്റെ മൂത്ത മകന് കാലങ്ങളേറെയായിട്ടും ഹൃദയവിശാലതയിലേക്ക് വളരാൻ കഴിയാതെ പോയത് ഒരാട്ടിൻകുട്ടിയെ വല്ലാതെ അമർത്തിപ്പിടിച്ചതുകൊണ്ടാണ്. കൂട്ടുകാരുമായി വിരുന്നിനിരിക്കാൻ എനിക്കൊരാട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ. അവൻ്റെ തീരുമാനം അപ്പൻ എന്ന് നടപ്പാക്കുമെന്ന് നോക്കിയിരിക്കുകയാണവൻ. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും മെല്ലെ മെല്ലെ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. കഥ അവസാനിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരാട്ടിൻകുട്ടിയെയും അമർത്തിപ്പിടിച്ച് അവൻ വീടിന് പുറത്തു നിൽക്കുകയാണ്. അപ്പനോട് പുത്രൻ കുപിതനാകുന്നത് പോലെയാണ് സമരിയായിലെ രാജാവ് പ്രവാചകനെ കൊല്ലാൻ നോക്കുന്നത്. നമ്മളും ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദൈവം പറയുവോളവും. ക്രിസ്തുവിനോട് അത്ര നല്ല കാര്യമൊന്നുമല്ല ദൈവം പറഞ്ഞത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കുരിശിൽ തറച്ചു കൊല്ലും. ശാപകരമായ അകാലത്തിലുള്ള ഒരു മരണത്തെക്കുറിച്ച് അവന് വെളിപാടുണ്ടായി. ആ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാനും സ്വന്തം മനസ്സിനെ വഴക്കിയെടുക്കാനുമുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ് ഗെത്സമേനിയിൽ ക്രിസ്തു കടന്നുപോയത്. ഒടുവിൽ രക്തം വിയർത്ത് ദൈവഹിതത്തോട് ചേർന്നു. അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് കയറിച്ചെല്ലാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്, നമ്മുടെ വഴികളിലേക്ക് ദൈവത്തെ വലിച്ചിറക്കുന്നതല്ല. ഹൃദയം തുറന്ന ദൈവസന്നിധിയിൽ വെറുതെ മിഴിപൂട്ടിയിരിക്കാം. അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വിവേചിച്ചറിയുകയും നമുക്ക് വേണ്ടിയും മുഴുവൻ ലോകത്തിനു വേണ്ടിയും ജീവിക്കാൻ നമ്മളെ സജ്ജരാക്കുകയും ചെയ്യും. സ്നേഹപൂർവം, ഡാനി കപ്പൂച്ചിൻ.